2024 ഏപ്രിൽ 12 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വിവാദങ്ങളിൽ തിളച്ചു മറിഞ്ഞ് അടിയൊഴുക്ക് പന്തിയിൽ നിന്ന് എം ബിജു മോഹൻ എഴുതുന്നു. പുറമേ ശാന്തമായ പുഴ പോലെയാണ് പത്തനംതിട്ടയിലെ വോട്ടർമാരുടെ മനസ്സ്. അടിയൊഴുക്കുകളും ചുഴികളും പുറത്തറിയില്ല. കരുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഊഹം പറയുക പ്രയാസം. പാർലമെന്റിലേക്ക് 4ാം അംഗത്തിനാണ് മണ്ഡലമൊരുങ്ങുന്നത്. തുടർച്ചയായി 3 തവണയും UDFനെ തുണച്ച് ഭൂരിപക്ഷം കുറഞ്ഞു വന്നത് മുന്നണിക്കുള്ള താക്കീതായി കണക്കാക്കാം. നിയമസഭാ മണ്ഡലങ്ങളിൽ 7 ചുവന്നു നിൽക്കുന്നത് ഇടതിനോടും മമതയുണ്ടെന്ന സൂചന നൽകുന്നു. മലനാട്ടിലെ മണ്ണിൽ NDOയുടെ വേരുകളും പടർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റി ചൂടും പിടിച്ച വിവാദങ്ങൾ പോരാട്ടത്തിന് മൂർച്ച കൂട്ടിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും NDA സ്ഥാനാർത്ഥിയായ മകൻ അനിൽ ആന്റണിയും കൊമ്പുകോർത്തത് രാഷ്ട്രീയ കൗതുകമായി. മകൻ തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനോട് സഹതാപം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അനിൽ. കാലഹരണപ്പെട്ട നേതാക്കൾ കുറച്ചുകൊണ്ടിരിക്കുമെന്ന് അച്ഛനെതിരെ മകൻ തുറന്നടച്ചു. കരുണാകരനെയും ആന്റണിയെയും ഉമ്മൻചാണ്ടിയും കുതികാൽ വെട്ടിയ ചതിയനായ PK കുര്യനാണ് പ്രായമായ തന്റെ പിതാവിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ചതെന്നും അനിൽ കടത്തി പറഞ്ഞു. അനിലിനെതിരെ ദല്ലാൽ നന്ദകുമാറിന്റെ കൈക്കൂലി ആരോപണം പുതിയ വിവാദമായി. UPA സർക്കാരിന്റെ കാലത്ത് സുഹൃത്തിനെ CBI സ്റ്റാൻഡിംഗ് കോൺസലായി നിയമിക്കാൻ താൻ 25 ലക്ഷം രൂപ വാങ്ങിയെന്ന നന്ദകുമാറിന്റെ ആരോപണത്തിന് പിന്നിൽ ആന്റോ ആന്റണിയും കോൺഗ്രസുമാണെന്ന് അനിൽ. ജഡ്ജിമാരെ സ്ഥലം മാറ്റുന്നതടക്കമുള്ള പല ആവശ്യങ്ങൾക്കായി നന്ദകുമാർ തന്നെ സമീപിച്ചെന്നും പരിചയപ്പെടുത്തിയത് PJ കുര്യനാണെന്നുമാണ് അനിലിന്റെ പ്രത്യാക്രമണം. പത്തനംതിട്ടക്കാർക്ക് തൊഴിലും വിജ്ഞാനവും വാഗ്ദാനം ചെയ്ത് കളത്തിലിറങ്ങിയ തോമസ് ഐസക്കിനെ കുരുക്കിട്ട് പിടിക്കാൻ നടക്കുന്ന ED ക്കെതിരായ ഹൈക്കോടതി വിധി LDFന് താൽക്കാലിക ആശ്വാസമായി. രാഷ്ട്രീയ കോലാഹലങ്ങളിൽ പത്തനംതിട്ടയിലെ വോട്ടർമാരുടെ മനസ്സ് ആടി ഉലയുന്നത് ഏത് ദിശയിലേക്കെന്ന് പ്രവചിക്കുക അസാധ്യം. മുംബൈ പറന്ന് ഐസക്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുന്നതിനു മുമ്പേ തോമസ് ഐസക് മണ്ഡലത്തെ പഠിച്ചു. കർഷകർ, പ്രവാസികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച. പുതിയ കൃഷിരീതിയിലും തൊഴിൽ സംസ്കാരവുമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. തിരുവല്ലയിൽ നടത്തിയ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായി വിജ്ഞാന പത്തനംതിട്ട എന്ന പേരിൽ 600,000 പേർക്ക് തൊഴിൽ നൽകുന്നതിന് സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പദ്ധതി ആവിഷ്കരിച്ചു. മണ്ഡല പര്യടനത്തിൽ സ്ഥാനാർത്ഥിക്ക് സമ്മാനമായ ഒരു പുസ്തകം അല്ലെങ്കിൽ കുറച്ച് വസ്ത്രങ്ങൾ മതി. പുസ്തകം ലൈബ്രറികൾക്കും വസ്ത്രങ്ങൾ അതിഥി മന്ദിരങ്ങൾക്കും കൈമാറും. 15 വർഷം MP ആയിരുന്ന ആന്റോ ആന്റണി ഹൈമാസ്റ്റ് വിളക്കും കാത്തിരിപ്പ് കേന്ദ്രവും സ്ഥാപിച്ചതല്ലാതെ നാടിനു വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണ് ആക്ഷേപം. അടുത്തും തൊടുത്തും ഹൈമാസ്റ്റും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും മാത്രമല്ല, ദേശീയപാത വികസനം, കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ നിർമ്മാണം, റബ്ബർ കർഷകർക്ക് വേണ്ടി പാർലമെന്റിൽ ഇടപെട്ട് തുടങ്ങിയവ വിശദീകരിച്ച് എതിർ പ്രചാരണങ്ങളെ ചെറുക്കുന്നു. പത്തനംതിട്ടയിൽ പുതിയ തൊഴിൽ വാഗ്ദാനങ്ങളുമായി എത്തിയ ഐസക് ധനമന്ത്രിയും MLA ആയിരുന്നപ്പോൾ ആലപ്പുഴക്കാർക്ക് എന്ത് ചെയ്തുവെന്ന് UDF ചോദിക്കുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് കേന്ദ്രത്തിന് മുന്നിൽ ഭിക്ഷയാചിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയതിന്റെ കാരണക്കാരൻ ഐസക്കാണെന്ന ആരോപണമാണ് UDFന്റെ ഫോർമുല. പ്രചാരണത്തിന്റെ പേരിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നേതാക്കൾ തമ്മിലടിച്ചതും UDF ആയുധമാക്കുന്നു. വ്യത്യസ്തനായി അനിൽ. സംസ്ഥാനത്ത് NDOയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ തുടക്കം കുറിച്ചത് പ്രവർത്തകർക്ക് ആവേശമായി. വീടുകൾ സന്ദർശിച്ച് മോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെ കുറിച്ച് വോട്ടർമാരുമായി ആശയവിനിമയം നടത്തുന്നു. കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പത്തനംതിട്ടയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നു. എതിർ സ്ഥാനാർത്ഥികളിൽ ആരെ ജയിപ്പിച്ചാലും ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ KE സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴുണ്ടായിരുന്ന വൈകാരിക അന്തരീക്ഷം ഇപ്പോഴില്ലെന്നതും NDA തിരിച്ചറിയുന്നുണ്ട്. വന്യമൃഗവും റബ്ബറും. പെരുന്നാട് പഞ്ചായത്തിലെ തുലാപ്പള്ളിയിൽ കർഷകനായ ബിജു മാത്യു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രതിപക്ഷത്തിന് ആയുധമായി. കുടുംബത്തിന് ലഭിച്ച 10 ലക്ഷം രൂപ ധനസഹായത്തിന്റെ പേരിൽ വിവാദമുണ്ടായി. തുക നൽകിയത് സംസ്ഥാന സർക്കാരാണെന്ന് LDF പ്രചരിപ്പിക്കുന്നു. കേന്ദ്ര പദ്ധതിയിലുള്ള സഹായം സംസ്ഥാന സർക്കാർ പ്രതിനിധി നൽകിയെന്ന് മാത്രമേ ഉള്ളൂവെന്ന് ആന്റോ ആന്റണി. വന്യമൃഗശല്യം തടയാനുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനം നടപ്പാക്കിയില്ലെന്ന് NDA കുറ്റപ്പെടുത്തുന്നു. റബ്ബർ കർഷകരിലാണ് മുന്നണികളുടെ മറ്റൊരു കണ്ണ്. റബ്ബറിന്റെ കിലോയ്ക്ക് 200 മുകളിൽ വില കിട്ടിയത് UPA സർക്കാർ കാലത്താണെന്ന് UDF താങ്ങുവില ഉയർത്തി കർഷകരെ സംരക്ഷിക്കുന്നത് തങ്ങളാണെന്ന് LDF. മോദി സർക്കാർ റബ്ബറിന്റെ ഇറക്കുമതി നികുതി ഉയർത്തിയതോടെ കർഷകർക്ക് വില കൂട്ടി കിട്ടിയെന്ന് NDA. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് ലഭിച്ചത് 44,243 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. അതിമറികടന്ന് ചെങ്കോടി ഉയർത്താമെന്ന് LDF പ്രതീക്ഷ. ക്രിസ്ത്യൻ സമുദായങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലത്തിൽ മുന്നണിക്ക് പുറത്തുനിന്ന് വോട്ടുകൾ സമാഹരിക്കാനാണ് LDFന്റെ കഠിന ശ്രമം. കഴിഞ്ഞ തവണ ഇടഞ്ഞുനിന്ന കോൺഗ്രസ് നേതാക്കളും ഭിന്നിച്ചുപോയ സഭാ വോട്ടുകളും ഇത്തവണ ഒപ്പമുണ്ടെന്നാണ് UDFന്റെ ആത്മവിശ്വാസം. മോദി സർക്കാരിന്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഒപ്പം നിൽക്കുകയും ജയിച്ചാൽ കേന്ദ്രമന്ത്രി വാഗ്ദാനം, വോട്ടർമാരിൽ ചലനമുണ്ടാക്കുകയും ചെയ്താൽ വിജയിക്കാമെന്നാണ് NDA കണക്കുകൂട്ടൽ.